شبيهك بدر الليل بل انت انور ووجهك من ماء الملاحات ازهر
ഇങ്ങനെ പാട്ട് പാടുന്നു. ഈ പാട്ട് ബഹുമാനപ്പെട്ട അമ്മച്ചിപ്പോ അബ്ദുൽ ഖാദർ മുസ്ലിയാർ എനിക്ക് എഴുതി തന്നത്. ഒരു മുത്താലിമാവും ഏഴ് വരികളുണ്ട്. എന്താണ് ആ പാട്ട്?
فما والدت حواء من صلب آدم ولا في جنان الخلد مثلك آخر
صلاة ومتسليم جود حسان ثابت പാടുന്ന റസൂലുള്ള കേൾക്കുന്നു. ഇതൊക്കെ നബിയുടെ കാലത്ത്, മൗലിദ് നബിയുടെ കാലത്ത്. പിന്നെ എന്തുണ്ടായി നബിയുടെ കാലത്ത്? ദീനിനെ പറ്റി പഠിക്കണം. അതുകൊണ്ട് അയ്മത്ത് മുഴുവൻ ഇതിന്റെ കൂടെ കൂടിയത്. എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറഞ്ഞു കേട്ടാൽ പോരാ.
വഅജ്മലു മിൻക വഅഹ്സനു മിൻക ലം തറഖത്തു ഐനി വഅജ്മലു മിൻക ലം തലിദു നിസാഉ خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء
അജ്മലു മിൻക ലം തറഖത്തു ഐനി. നബിയെ, തങ്ങളെ പോലെ ഭംഗിയുള്ളവരെ ഞാൻ കണ്ടു, ഉഷാറുള്ളവരെ ഞാൻ കണ്ടിട്ടില്ല. വഅജ്മലു മിൻക ലം തലിദു നിസാഉ, തങ്ങളെ പോലെ ഭംഗിയുള്ളവരെ ഒരു ഉമ്മ പ്രസവിച്ചിട്ടില്ല. خلقت مبرئا من كل عيب ഒരു عيبും ഇല്ല തങ്ങൾക്ക്. അവിടുത്തെ മൂക്കിനോടത്തെ മൂക്കില്ല, ചുണ്ടിനോടത്തെ ചുണ്ടില്ല, കവിളിനോടത്തെ കവിളില്ല, നെറ്റിയോടത്തെ നെറ്റിയില്ല, നാവിനോടത്തെ നാവില്ല, സംസാരത്തിനോടത്തെ സംസാരമില്ല, മുഖത്തോടത്തെ മുഖമില്ല, കഴുത്തോടത്തെ കഴുത്തില്ല, അങ്കുലത്തോടത്തെ അങ്കുലമില്ല, ശരീര പ്രകൃതിയിൽ ും തുല്യമല്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുനസ്സഹുന്ന ശരി കിം ഫീ മാ ഹസീനീഹി ഫജൗഹറുൽ ഹുസ്നി ഫീ ഫീ ഗൈറു മുൻഖസീനി മുനസ്സഹുൻ അൻ ശരീക്.
ഓക്കേ, നിങ്ങൾ അല്ലാഹുവിന്റെ പേരാ മുനസ്സഹും അൻ ശരീക്. ഒരു വജൂദുള്ള സാധനവും അള്ളാഹുവിന് തുല്യതയുള്ളതില്ല എന്നാണ്. അള്ളാഹു മുനസ്സുഹുന്ന ശരീക്ക് എന്നാൽ, എന്നാൽ റസൂലുള്ള മുനസ്സുഹുന്ന ശരീക്ക് എന്ന് പറഞ്ഞാൽ സൃഷ്ടികളിൽ നബിയോട് തുല്യമായവരില്ല, ഒരു വിഷയത്തിലും തുല്യമായവരില്ല. ആരെങ്കിലും റസൂലുള്ളാഹിനോട് തുല്യത ഉണ്ട്, അതല്ല അപ്പുറത്ത് അലമദമക്ഷരി ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിനെ കാണ ഉയർന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പേരിൽ അയ്മത്ത് മുഴുവനും അയാൾ തൂത്തെറിഞ്ഞു. നമക്ഷരിക്കൊരു വിലയും കൊടുത്തില്ല. ഒരു സാഹിത്യകാരൻ എന്നല്ലാതെ ഒരു ബഹുമാനം, ഒരു റളിയല്ലാഹു അൻഹു പോലും അയാളുടെ ശേഷം അയ്മത്ത് ചൊല്ലിയില്ല. എന്ത്? ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിനെ കാണ ഉയർന്ന ആളാണെന്ന് പറഞ്ഞു പോയി. നോക്ക് നിങ്ങൾ, ജിബ്രീൽ ഉയർന്നിട്ട് എന്താ പ്രശ്നം? റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്തത് പറഞ്ഞു. അയാൾ ഒരു സ്ഥാനവും ഇല്ലാതെയായി. എന്നാൽ അയാൾ എഴുതിയ ഗ്രന്ഥങ്ങളുടെയൊക്കെ ഗ്രന്ഥങ്ങളൊക്കെ ഇത്ര സാഹിത്യമുള്ള ഗ്രന്ഥങ്ങളാണ്. അതൊക്കെ സാഹിത്യത്തിന്റെ രംഗത്തേക്ക് അങ്ങ് ഉയർത്തുകയല്ലാതെ ഒരു റളിയല്ലാഹു അൻഹു പറയാൻ, ഒരു ഫാത്തിഹ ഓതാൻ, ഒന്ന് സമക്ഷരിക്ക് ദുആ ചെയ്യാൻ ആളില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് തുല്യമായവരില്ല. അല്ലാഹുവിന്റെ റസൂൽ എല്ലാ നിലക്കും പൂർണ്ണരാണ്. സഹാബികളിൽ 37 സഹാബികൾ അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി ചൊല്ലിയ കവിതകൾ, അതിനൊക്കെ വിശദമായി പറയാൻ അയ്മത്ത് രേഖപ്പെടുത്തി വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ടൈമില്ല. പിന്നെ സഹാബിയുടെ ശേഷം റസൂലുള്ളാഹിനെ പറ്റി പാടിയ ബൈത്തുകൾക്ക് കണക്കും കയ്യുമില്ല. ഞാൻ ബുർദയിലേക്ക് കടക്കണം. കണക്കും കയ്യുമില്ല. അതിൽ നിന്നും 160 അതിൽ മുജ്തഹിദീങ്ങളുണ്ട്, സൂഫിയാക്കളുണ്ട്, അയ്മത്തുണ്ട്, സാലിഹീങ്ങളുണ്ട്, വലിയ വലിയ ഔലിയാക്കളുണ്ട്. 160 മഹാന്മാർ ചൊല്ലിയ കവിത, ബഹുമാനപ്പെട്ട ഇമാം യൂസുഫിന്റെ ബഹാനി തന്റെ അൽമജ്മുഉത്തിന്റെ ബഹാനിയ ഫിൽ മദാഇഹി നബവിയ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. സ്വഹാബത്തിന്റെ മദ്ഹ് ഏകദേശം 461 വരികൾ അതിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. സ്വഹാബത്തല്ലാത്തവരുടെ വരികൾ 24608 വരികൾ അതിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാന്മാർ ചൊല്ലിയതാണ്, ഏതെങ്കിലും ഒരാളുകൾ ചൊല്ലിയതൊന്നും അതിൽ എടുത്തിട്ടില്ല. അറിയപ്പെട്ട ഔലിയാക്കൾ മുജ്തഹിദുകൾ ചൊല്ലിയത്. ഇമാമുൽ ഷാഫിയുടെ പാട്ടതിലുണ്ട്, ഇമാം ഗസാലി തങ്ങളുടെ പാട്ടതിലുണ്ട്, വലിയ വലിയ മഹാന്മാരുടെ കവിതകൾ അതിലുണ്ട്. 24608 വരികൾ ബഹുമാനപ്പെട്ട യൂസുഫ് നബാൻ എഴുതിയിട്ട് പറയുന്നു, റസൂലുള്ളാഹിന്റെ മദ്ഹിൽ എഴുതപ്പെട്ട അല്പമാണ് മോനെ ഞാൻ ഈ ഉദ്ധരിച്ചത്. മൊത്തത്തിൽ നബാൻ തങ്ങൾ 25 25,066 വരികൾ തന്റെ മജ്മുഉിൽ ഉദ്ധരിച്ചിട്ട് അതിനെ സമുചിതാൻ പറയുന്നത് കാണാം. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കവിതകളിൽ ഇത്രേ സഹാബികളും മഹാന്മാരും സാലിഹീങ്ങളും ജീവിതം ഇതിന് ചെലവഴിക്കാനുള്ള കാരണം എന്താണ് സഹോദരന്മാരെ? ഇതൊക്കെ ഒരു തമാശയല്ല, നമുക്ക് മനസ്സിലാക്കിക്കൂടെ? അവരൊരു ലഹ്മ ഒരു സെക്കൻഡ് അവർ വെറുതെ കളയുന്നവരല്ല, ഇതൊരു കളിയല്ല. റസൂലുള്ളാഹിന്റെ മൗലിദ് ഒരു കളിയല്ല, മധുഹരി കളിയല്ല. ആരാരും അറിയാതെ ഒറ്റക്കിരുന്ന് റസൂലുള്ളാഹിന്റെ വരികൾ എഴുതുമ്പോൾ മദീനയിൽ റസൂലുള്ളാഹ് അറിയുന്നതാണ്. റസൂലുള്ളാഹിന്റെ മധു നിരുപാധികം സ്വീകരിക്കപ്പെടുന്നതാണ്. നബിയെ കൊള്ള ചേർന്നിട്ട് എന്തു പറഞ്ഞാലും അത് തള്ളപ്പെടുകയില്ല. ഇതൊരു കാര്യമായ വിഷയമാണ്. അതുകൊണ്ടാണ് ഇമ്മത്തൊക്കെ ഇതിനൊരുങ്ങിയത്. വെറുതെ എന്തോ ഒരു കളിയായി നമ്മൾ മനസ്സിലാക്കിയോ? തൗബ ചെയ്യണം, ഒരിക്കലും തന്നെ പറയരുത്. അതൊരു തമാശയല്ല. ഇമ്മത്ത് റസൂലുള്ളാഹിന്റെ മധുവിന്റെ കവിതകൾ അവർക്കൊക്കെ അവരെല്ലാവരും എഴുതിയിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ അമ്മായി ആതിഖ റസൂലുള്ളാഹിനെ പറ്റി പാടി, അവിടുത്തെ അമ്മായി സഫിയ പാടി, സുദീഖ് തങ്ങൾ പാടി, ഉമർ തങ്ങൾ പാടി, അലി തങ്ങൾ പാടി, ഇവരൊക്കെ റസൂലുള്ളാഹിനെ പറ്റി പാടി. ഇതൊരു വലിയ കാര്യമായതുകൊണ്ടല്ലേ സഹോദരന്മാരെ? മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി പറഞ്ഞു, റവാതീബ ഔറാദി കസീറൻ തറക്തുഹാ ലിശുഗ്ലി ബിവർദിൽ മദ്ഹി ഫീ ശാഫിഇൽ ഹശരി. ഞാൻ ഇന്നെ എത്രയോ ദിക്റുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. റവാതീബ ഔറാദി, എന്റെ വിരുദുകളിൽ നിന്ന് എത്രയോ പതിവായി ഞാൻ ചെയ്തു പോരേണ്ട വിരുദുകൾ, കസീറൻ തറക്തുഹാ, അതിൽ നിന്ന് നല്ലൊരു ഭാഗം ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു.
വിരുദുകളൊന്നും കൊറേ വിരുദുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. കർക്കശതയുള്ള വിരുദുകളെ ഇപ്പൊ ഞാൻ ചെല്ലാറുള്ളൂ. എന്റെ
ലിശുഗ്ലി ബിവിരുദിൽ മദ്ഹി ഫീ ശാഫിഇൽ ഹശരി, മഹ്ശറിൽ എന്നെ നിരുപാധികൻ രക്ഷപ്പെടുത്താൻ അവകാശമുള്ള നബിയെ സംബന്ധിച്ച് മധു പറയുക, അതാണ് ഇന്ന് എന്റെ വിരുദ്, അതാണ് ഇന്ന് എന്റെ ദിക്റ്. നമ്മുടെ ഉസ്താദുമാർ ദിക്റുകളിലൊരു ഭാഗത്ത് എഴുതേണ്ടവരാണ്. എന്തിനാണ് ഈ ബുറുദാ മജ്ലിസിലേക്ക് വന്നത്? റസൂലുള്ളാഹിന്റെ മദദ് ആഗ്രഹിച്ചിട്ടാണ്.
നടക്കാൻ കഴിയൂല, ഇരിക്കാൻ കഴിയൂല, കാലിന് വയ്യ, ഒന്നിനും വയ്യ. എങ്കിലും ഇത്തരം സദസ്സുകൾ, മധുഹിന്റെ സദസ്സുകൾ, റസൂലുള്ളാഹി തങ്ങൾ ബന്ധപ്പെടുന്ന വേദികൾ എന്ന് ഓർത്തുകൊണ്ട് അവരൊക്കെ ഇവിടെ എത്തിപ്പെടുന്നു. മനസ്സിലാക്കണം, ഇതൊക്കെ ഒരു താഴ്ന്ന പരിപാടിയല്ല. ചില ആൾക്കാർ മനസ്സിലാക്കി അസുഖക്കാവുമ്പോ ചെല്ലാനുള്ളതല്ലേ ബുറുദ? സുബ്ഹാനല്ലാഹ്. അസുഖാവുമ്പോ ചെല്ലാനുള്ളത്, അസുഖാവുമ്പോ ചെല്ലണം. എന്നപ്പൊ യാസീൻ ഓതാൻ ഇഖ്റഉ വലാ മൗതാകും യാസീൻ, മരിച്ചവര് നിങ്ങൾ യാസീൻ ഓതിക്കോളി, മരണം ഹാമിറായ ഒരിടത്ത് നിങ്ങൾ യാസീൻ ഓതിക്കോളി. ഈ ഹദീസിന് അങ്ങനെ രണ്ടർത്ഥവും ഉണ്ടെന്ന് വിദായത്ത് പ്രസ്ഥാനക്കാരുടെ നേതാവ് ഇബ്നു ഖയ്യിം അയാളുടെ അർറൂഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. മരിച്ചവർക്ക് യാസീൻ ഓതാനും മരണം ഹാമിറായ ആൾക്ക് യാസീൻ ഓതാനും രണ്ടിനും ഈ ഹദീസ് തെളിവാണ്. ഇബ്നു ഹജറ് തങ്ങൾ തഫ്ഹീലും പറയുന്നുണ്ട്. സുന്നി നേതാക്കന്മാർ മുഴുവനും പറഞ്ഞിട്ടുണ്ട്. വിദായത്ത് പ്രസ്ഥാനക്കാരുടെ നേതാവ് എന്ന് പറയുന്ന ഇബ്നു ഖയ്യിം പറഞ്ഞതായി തന്റെ അർറൂഹിൽ കാണാം. അപ്പൊ മയ്യത്തിന്റെ അടുത്ത് മരിക്കുന്ന ആളെ അടുത്ത് യാസീൻ ഓതി മന്ത്രിക്കുക. അപ്പൊ യാസീൻ ഇത് മന്ത്രിക്കാൻ വേണ്ടി മാത്രമുള്ളതാ അല്ല, രോഗികൾക്ക് ബുറുദാവോദണം എല്ലാത്തപ്പോഴും ബുറുദോദന ഞാൻ വരുന്നുണ്ട്. ബുറുദയിലേക്ക് ജീവിതം മുഴുവനും റസൂലുള്ളാഹി മദ്ഹിന് ചെലവഴിച്ച മഹാന്മാർ, അതിൽപ്പെട്ടവരാണ് ഇമാം മുഹമ്മദ് അൽബുസൈരി. ഞാൻ അവിടുത്തെ ബുറുദയെ സംബന്ധിച്ച് അല്പം പറയട്ടെ. ഉസ്താദ് ഇപ്പൊ വരും, അതുവരെ ഒരാൾ പറഞ്ഞുകൊണ്ട് നിൽക്കണല്ലോ. പിന്നെ നമുക്ക് ഇവിടെ ബുറുദയുമുണ്ട്. ഹിജ്റ 696 വഫാത്തായി പോയ ഒരു മഹാനാണ് ഇമാം മുഹമ്മദ് അൽബുസൈരി. വലിയ പണ്ഡിതന്, വലിയ മഹാനാണ്. ബുസൈർ എന്ന് പറഞ്ഞാൽ ഖറിയത്തു മിൻ ഖുറാ മിസ്ർ, ഈജിപ്തിലെ ഒരു ഖറിയയാണ്, ഒരു ഗ്രാമമാണ് ബുസൈർ. അങ്ങോട്ട് ചേർത്താണ് ബുസൈരി എന്ന് പറയുന്നത്. മൊറോക്കയാണ് തന്റെ അടിസ്ഥാനം. അസിൽ കുടുംബമൊക്കെ മൊറോക്കയിലാണ്. വലിയ മഹാനായിരുന്നു. ബൂസീരിയെ സംബന്ധിച്ച് നാളൊരു അറബി പറഞ്ഞത് ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ബൂസീരി യാക്രമ ജല്യതോട് കൂടെ പഠിച്ചവനെ ഇക്കാതി ചെയ്യാൻ പറ്റുമെന്നാവും. ബൂസീരി യാക്രമ ജല്യതോടെ ഇസ്ലാം എന്ന് പുറത്തു വയ്ക്കണി. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ ഇപ്പോഴോ പിന്നെ മുപ്പര് ഷഹാദത്ത് ജലി ഇസ്ലാമക്ക് വന്നിക്കണോ ഇല്ലേ എനിക്കറിയില്ല. ഏതായാലും ഈ പരിപാടിയോട് മുപ്പര് ഇസ്ലാം എന്ന് പുറത്തു വയ്ക്കണി. എന്താ എളുപ്പം? ബഹുമാനപ്പെട്ട സ്വഹാബിമാരൊക്കെ ചൊല്ലിയ ആണെന്ന് നമ്മൾ ആരും ചൊല്ലി എത്തിയിട്ടില്ല. എന്തേ റസൂലുള്ളാഹി തങ്ങളോട് വിഷമം പറഞ്ഞു, ഇതാ ഇപ്പൊ പ്രശ്നം. വഫാത്തായ നബിയോട്, ജീവിച്ചിരിക്കുന്ന നബിയോട്,
ഈ രണ്ട് രംഗത്തിലും റസൂലുള്ളാഹിനോട് സങ്കടം പറയുന്നവരായിരുന്നു സ്വഹാബിമാർ.